അപ്പുസ്തലന്മാരുടെ പ്രവർത്തികൾ അധ്യായം 4. പത്രോസും യോഹന്നാനും ജനത്തോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ പുരോഹിതന്മാരും ദേവാലയത്തിലെ സൈന്യാധിപനും സദൂക്യരും അവരുടെ നേരെ വന്നു. ഈ അപ്പോസ്തലന്മാർ ജനങ്ങളെ ഉപദേശിക്കുകയും മരിച്ചവർക്ക് യേശുവിലൂടെ പുനരുത്ഥാനമുണ്ട് എന്ന് പ്രസംഗിക്കുകയും ചെയ്യുകയാൽ അവർ വളരെ നീരസപ്പെട്ടു. അവർ അവരെ പിടിച്ചു. സന്ധ്യാസമയം ആയിരുന്നതുകൊണ്ട് പിറ്റേന്നാൾ വരെ തടവിലാക്കി. എന്നാൽ വചനം കേട്ടവരിൽ വളരെ പേർ വിശ്വസിച്ചു. വിശ്വസിച്ചവരുടെ എണ്ണം ഏകദേശം 5000 ആയി. പിറ്റേന്നാൾ അധികാരികളും മൂപ്പന്മാരും വേദജ്ഞരും യെരുശലേമിൽ ഒന്നിച്ചുകൂടി. മഹാപുരോഹിതനായ ഹന്നാവും കയ്യഫാവും യോഹന്നാനും അലക്സാണ്ടറും മഹാപുരോഹിത വംശത്തിൽപ്പെട്ട മറ്റുള്ളവരും അവിടെ ഉണ്ടായിരുന്നു. അവർ പത്രോസിനെയും യോഹന്നാനെയും തങ്ങളുടെ മധ്യത്തിൽ നിർത്തി,
"നിങ്ങൾ എന്തധികാരത്തിൽ അഥവാ ഏത് നാമത്തിൽ ഇത് ചെയ്തു?"
എന്ന് ചോദിച്ചു. അപ്പോൾ പത്രോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി അവരോട് പറഞ്ഞു,
"ജനത്തിന്റെ അധികാരികളും മൂപ്പന്മാരുമായുള്ളവരെ, മുടന്തനായ ഒരു മനുഷ്യനോട് കാണിച്ച കരുണയെയും അവന് സൗഖ്യം ലഭിച്ചത് എങ്ങനെയെന്നതിനെയും സംബന്ധിച്ചാണ് ഞങ്ങളെ ഇന്ന് വിസ്തരിക്കുന്നതെങ്കിൽ, നിങ്ങൾ ക്രൂശിച്ചവനും ദൈവം മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവനുമായ നസറായനായ യേശുക്രിസ്തുവിന്റെ നാമത്താൽ തന്നെ ഇവൻ പൂർണ്ണ സൗഖ്യമുള്ളവനായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു എന്നു നിങ്ങളും എല്ലാ ഇസ്രയേൽ ജനവും അറിഞ്ഞുകൊള്ളുവിൻ. വീട് പണിയുന്നവരായ നിങ്ങൾ തള്ളിക്കളഞ്ഞതെങ്കിലും മൂലക്കല്ലായി തീർന്ന കല്ല് ഈ യേശു തന്നെ. മറ്റൊരുവനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല."
അവർ പത്രോസിന്റെയും യോഹന്നാന്റെയും ധൈര്യം കാണുകയും അവർ പഠിപ്പില്ലാത്ത സാധാരണ മനുഷ്യർ എന്ന് ഗ്രഹിക്കുകയും ചെയ്തപ്പോൾ ആശ്ചര്യപ്പെട്ടു. അവർ യേശുവിനോട് കൂടെ ആയിരുന്നവർ എന്ന് മനസ്സിലാക്കി. സൗഖ്യം പ്രാപിച്ച മനുഷ്യൻ അവിടെ അവരോടുകൂടെ നിൽക്കുന്നത് കണ്ടതുകൊണ്ട് അവർക്കൊന്നും എതിർത്ത് പറയുവാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് അവരോട് ന്യായാധിപ സംഘത്തിൽ നിന്നും പുറത്തുപോകുവാൻ കൽപ്പിച്ചിട്ട് അവർ തമ്മിൽ കൂടിയാലോചന നടത്തി.
"ഈ മനുഷ്യരുടെ കാര്യത്തിൽ നാം എന്താണ് ചെയ്യേണ്ടത്? വളരെ ശ്രദ്ധേയമായ ഒരു അത്ഭുതം അവർ ചെയ്തിരിക്കുന്നു എന്ന് യെരുശലേമിൽ പാർക്കുന്ന എല്ലാവർക്കും അറിയാം. അത് നിഷേധിക്കാൻ നമുക്ക് സാധ്യവുമല്ല. എങ്കിലും അത് ജനമധ്യേ കൂടുതൽ പ്രചരിക്കാതിരിക്കാൻ ഇനിമേൽ ഈ നാമത്തിൽ ഒരു മനുഷ്യനോടും അവർ സംസാരിക്കരുതെന്ന് താക്കീത് നൽകണം"
എന്ന് പറഞ്ഞു. പിന്നെ അവരെ വിളിച്ച്,
"നിങ്ങൾ യേശുവിന്റെ നാമത്തിൽ സംസാരിക്കുകയോ ഉപദേശിക്കുകയോ അരുത്"
എന്ന് കൽപ്പിച്ചു. അതിന് പത്രോസും യോഹന്നാനും,
"ദൈവത്തെക്കാൾ അധികം നിങ്ങളെ അനുസരിക്കുന്നത് ദൈവദൃഷ്ടിയിൽ ശരിയോ എന്ന് നിങ്ങൾ തന്നെ വിധിപ്പിൻ. ഞങ്ങൾക്കോ ഞങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്തത് പ്രസ്താവിക്കാതിരിപ്പാൻ സാധ്യമല്ല"
എന്നുത്തരം പറഞ്ഞു. ഈ സംഭവം നിമിത്തം ജനങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരുന്നതിനാൽ അവരെ ശിക്ഷിക്കുവാനുള്ള മാർഗമൊന്നും അവർ കണ്ടില്ല. വീണ്ടും അവരെ ഭീഷണിപ്പെടുത്തിയ ശേഷം വിട്ടയച്ചു. അത്ഭുതകരമായ രോഗസൗഖ്യം പ്രാപിച്ച ആ മനുഷ്യന് 40-ലധികം വയസ്സുണ്ടായിരുന്നു. വിമോചിതരായ ശേഷം പത്രോസും യോഹന്നാനും സ്നേഹിതരുടെ അടുക്കൽ മടങ്ങിച്ചെന്ന് മുഖ്യ പുരോഹിതന്മാരും മൂപ്പന്മാരും തങ്ങളോട് പറഞ്ഞതെല്ലാം അവരെ അറിയിച്ചു. അത് കേട്ടപ്പോൾ അവർ ഏക മനസ്സോടെ ഉച്ചത്തിൽ ദൈവത്തോട് പ്രാർത്ഥിച്ചു.
"ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലതും സൃഷ്ടിച്ച നാഥ, ജനതകൾ രോഷാകുലരായിത്തീരുന്നതും വംശങ്ങൾ വ്യർത്ഥകാര്യങ്ങൾ നിരൂപിക്കുന്നതും എന്തിന്? കർത്താവിനും അവിടുത്തെ അഭിഷിക്തനും വിരോധമായി ഭൂമിയിലെ രാജാക്കന്മാർ അണിനിരക്കുകയും അധിപതികൾ ഒന്നിച്ചുകൂടുകയും ചെയ്തിരിക്കുന്നു എന്ന് അവിടുത്തെ ദാസനായ ദാവീദ് മുഖാന്തരം അവിടുന്ന് പരിശുദ്ധാത്മാവിനാൽ അരുളിച്ചെയ്തിരിക്കുന്നു. അങ്ങ് അഭിഷേകം ചെയ്ത അവിടുത്തെ പരിശുദ്ധ ദാസനായ യേശുവിന് വിരോധമായി ഹെരോദാവും പൊന്തിയോസ് പിലാത്തോസും വിജാതീയരോടും ഇസ്രയേൽ ജനതയോടും ഒരുമിച്ച് ഈ നഗരത്തിൽ കൂടി സംഭവിക്കണം എന്ന് അവിടുത്തെ ഭുജബലവും ഇച്ഛയും മുൻ നിയമിച്ചതൊക്കെയും അവർ ചെയ്തിരിക്കുന്നു. ഇപ്പോൾ കർത്താവേ, അവരുടെ ഭീഷണികൾ നോക്കേണമേ. അങ്ങയുടെ വചനം പൂർണ്ണ ധൈര്യത്തോടെ പ്രസ്താവിക്കുവാൻ അവിടുത്തെ ദാസരെ ബലപ്പെടുത്തേണമേ. അവിടുത്തെ പരിശുദ്ധ ദാസനായ യേശുവിന്റെ നാമത്തിൽ സൗഖ്യം വരുത്തുവാനും അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിക്കുവാനും അവിടുത്തെ കൈ നീട്ടേണമേ."
ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി പൂർണ്ണ ധൈര്യത്തോടെ ദൈവവചനം പ്രസ്താവിച്ചു. വിശ്വാസികളെല്ലാവരും ഏകഹൃദയവും ഏകമനസ്സുമുള്ളവരായി. തങ്ങളുടെ വസ്തുവകയൊന്നും സ്വന്തമെന്ന് അവരിൽ ആരും കരുതിയില്ല. അവർക്കുണ്ടായിരുന്നതെല്ലാം പൊതുവകയായി അവർ കണക്കാക്കി. അപ്പസ്തലന്മാർ മഹാശക്തിയോടെ കർത്താവായ യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് സാക്ഷ്യം വഹിച്ചു പോന്നു. എല്ലാവരുടെ മേലും വലിയ കൃപയുണ്ടായിരുന്നു. അവരുടെ ഇടയിൽ ബുദ്ധിമുട്ടനുഭവിക്കുന്നവർ ആരുമുണ്ടായിരുന്നില്ല. നിലങ്ങളോ വീടുകളോ ഉണ്ടായിരുന്നവർ അവ വിറ്റ് പണം കൊണ്ടുവന്ന് അപ്പസ്തലന്മാരുടെ കാൽക്കൽ വച്ചു. പിന്നെ ഓരോരുത്തർക്ക് അവരവരുടെ ആവശ്യമനുസരിച്ച് അത് വിഭാഗിച്ചു കൊടുത്തു. സൈപ്രസുകാരനായ യോസെഫ് എന്നൊരു ലേവ്യനുണ്ടായിരുന്നു. അപ്പസ്തലന്മാർ അയാളെ ബർണബാസ് എന്ന് വിളിച്ചിരുന്നു. ആ പേരിന് പ്രബോധന പുത്രൻ എന്നാണ് അർത്ഥം. അയാൾ തനിക്കുണ്ടായിരുന്ന നിലം വിറ്റ് പണം കൊണ്ടുവന്ന് അപ്പസ്തലന്മാരുടെ കാൽക്കൽ വച്ചു.